Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ചിന്താമലരുകളാണ് ഈ പ്രക്ഷേപണത്തിൽ. പൊതുഭവനമായ ഭൂമിയോട് കരുണയുള്ളവരായിരിക്കാം എന്ന് സൃഷ്ടിയുടെ സംരക്ഷണയ്ക്കായുള്ള പ്രാർത്ഥനാ ദിനത്തിൽ പാപ്പ ഫ്രാൻസിസ് പങ്കുവച്ച ചിന്താമലരുകളാണിന്ന്.
സെപ്റ്റംബർ 1-ാം തീയതിയാണ് സൃഷ്ടിയുടെ സംരക്ഷണയ്ക്കായുള്ള പ്രാർത്ഥനാ ദിനം ലോകമെമ്പാടും അനുവർഷം ആചരിക്കുന്നത്. ഈ വർഷം നാം ആചരിച്ചു കഴിഞ്ഞു. സൃഷ്ടിയുടെ പ്രായോക്താക്കളും സംരക്ഷകരുമാകാനുള്ള വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും വിളി ദൃഢപ്പെടുത്തുന്ന ദിവസമാണിത്. ഒപ്പം നമ്മുടെ സംരക്ഷണയ്ക്കും ഉപയോഗത്തിനുമായി ദൈവം ഭരമേൽപ്പിച്ച മനോഹരമായ ഭൂമിക്കും പ്രകൃതിക്കും നന്ദി പറയുന്നൊരു ദിവസവുമാണിത്. സൃഷ്ടിയെ സംരക്ഷിക്കുന്നതിനുള്ള അവബോധത്തിനും കൃപയ്ക്കുമായി യാചിക്കുന്നതോടൊപ്പം നാം അതിനെ മോശമാക്കുകയും നശിപ്പിക്കുകയും ചെയ്തതിന് ദൈവത്തോട് മാപ്പു യാചിക്കാനുള്ള ഒരവസരം കൂടിയാണിത്. പൊതുഭവനമായ ഭൂമിയോട് കരുണയുള്ളവരായി ജീവിക്കണമെന്നാണ് സൃഷ്ടിയുടെ സംരക്ഷണയ്ക്കുള്ള പ്രാർത്ഥനാ ദിനത്തിന്റെ സന്ദേശത്തിലൂടെ പാപ്പ ഫ്രാൻസിസ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഭൂമിയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക എല്ലാവരുടേതുമാണ്. നമ്മുടെ ഉപഗ്രഹത്തിന്റെ ഉപായ സാധ്യതകളുടെ ദുരുപയോഗത്തെക്കുറിച്ചും അതു നശിപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ചും കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ മതനേതാക്കളും വിവിധ പ്രസ്ഥാനങ്ങളും സംഘടനകളും ജനങ്ങൾക്ക് താക്കീതു നൽകുകയും പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രകൃതിയുടെ വിനാശവും അത് കാരണമാക്കുന്ന മനുഷ്യരിലെ ആത്മീയവും ധാർമ്മികവുമായ അധപതനവും എക്കാലത്തും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ്.
ഇനി സൃഷ്ടിയുടെ സമഗ്രതയെക്കുറിച്ചുള്ള ആശങ്കയോടെ 2007-ാം ആണ്ടിൽ കിഴക്കൻ യൂറോപ്യൻ രാജ്യമായ റൊമേനിയയിലെ സിബിയു നഗരത്തിൽ സംഗമിച്ച ക്രൈസ്തവൈക്യ സമ്മേളനം എല്ലാ വർഷവും സൃഷ്ടിയുടെ പരിപാലനയ്ക്കുള്ള സമയം എന്ന പേരിൽ, അല്ലെങ്കിൽ ദ ടൈം ഫോർ ക്രിയേഷൻ എന്ന പേരിൽ 5 ആഴ്ചകൾ മാറ്റിവച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ്. സെപ്റ്റംബർ 1-ാം തീയതി എല്ലാ വർഷവും സെപ്റ്റംബർ 1-ാം തീയതി മുതൽ പരിസ്ഥിതിയുടെ മധ്യസ്ഥനായി ലോകം അംഗീകരിക്കുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ തിരുനാളായ ഒക്ടോബർ 4-ാം തീയതി വരെയുള്ള 5 ആഴ്ചകളാണ് എല്ലാ വർഷവും സൃഷ്ടിയുടെ സംരക്ഷണം എന്ന നിയോഗത്തിനായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഈ നിർദ്ദേശം ലോകത്തുള്ള വിവിധ വിശ്വാസ സമൂഹങ്ങൾ അംഗീകരിക്കുകയും തത്ഫലമായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പരിസ്ഥിതിയുടെയും പിന്നെ ഭൂമിയുടെ ഉപായ സാധ്യതകളുടെയും അല്ലെങ്കിൽ സമ്പത്തുക്കളുടെയും സംരക്ഷണത്തിന്റെ മേഖലയിൽ ഫലവത്തായ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും കുറേയെങ്കിലും യാഥാർത്ഥ്യമാക്കപ്പെട്ടിട്ടുണ്ട് എന്നത് സത്യമാണ്. പാരിസ്ഥിതികമായ നീതി നടപ്പാക്കുന്നതിലും പാവങ്ങളോട് പ്രതിപത്തി വളർത്തുന്നതിലും സഹായകമാകുന്ന ഉത്തരവാദിത്വപൂർണമായ പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുന്നതിൽ കൂട്ടായ്മ ഏറെ അനിവാര്യമാണ്. കൂട്ടായ പരിശ്രമങ്ങൾ സഹായകമാണ്. അതുപോലെ ഭൂമി സകലരുടെയും പൊതുഭവനമാകിയാൽ അതിലെ ഉപായ സാധ്യതകളും സമ്പത്തുക്കളും പൊതുവായി ഉപയോഗിക്കപ്പെടേണ്ടതാണ്, പങ്കുവയ്ക്കപ്പെടേണ്ടതാണ്. ഇങ്ങനെ പരിസ്ഥിതി സംബന്ധിയായ സംരക്ഷണ സന്ദേശവുമായി വ്യത്യസ്ത മതസമൂഹങ്ങളും ധാരാളം സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരും പ്രത്യേകിച്ച് യുവജനങ്ങൾ ലോകത്തെവിടെയും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്ന വസ്തുത ഏറെ പ്രത്യാശ പകരുന്നതാണ്.
ലോകത്തിന് സംഭവിക്കുന്ന പരിസ്ഥിതി വിനാശത്തെക്കുറിച്ചും അത് സൃഷ്ടിക്കുന്ന ദാരിദ്ര്യാവസ്ഥ, വർദ്ധിച്ചുവരുന്ന പാവങ്ങളായ ജനങ്ങൾ എന്നിവയെക്കുറിച്ച് ലോകത്തുള്ള സകലരോടും സംവദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പാപ്പ ഫ്രാൻസിസ് സന്ദേശത്തിന്റെ ആദ്യ ഭാഗത്ത് പ്രസ്താവിക്കുന്നത്. സ്രഷ്ടാവായ ദൈവം നമുക്ക് തന്ന ഭൂമി സമ്പന്നവും മനോഹരവുമായ ഒരു പൂന്തോട്ടമാണെങ്കിലും നാം അതിനെ ഒരു തരിശുഭൂമിയും അവശിഷ്ടങ്ങളുടെയും അഴുക്കിന്റെയും മാലിന്യങ്ങളുടെയും കൂമ്പാരമാക്കിയും മാറ്റിയിട്ടുണ്ട്. നിരുത്തരവാദിത്വപരവും സ്വാർത്ഥവുമായ ഭൂമിയുടെ ഉപയോഗം മൂലം നാം തന്നെ കാരണമാക്കുന്ന പരിസ്ഥിതി വിനാശത്തോടും ജൈവ വൈവിധ്യങ്ങളുടെ വംശനാശത്തോടും നിസ്സംഗരായിരിക്കാനോ അവയ്ക്കുനേരെ കണ്ണടയ്ക്കാനോ സാധ്യമല്ല. മനുഷ്യന്റെ അനാസ്ഥയും അശ്രദ്ധയും കൊണ്ട് ആയിരക്കണക്കിന് ജന്തുക്കളും സസ്യലതാദികളും തങ്ങളുടെ സ്രഷ്ടാവായ ദൈവത്തെ പ്രകീർത്തിക്കാനാവാത്ത അനാസ്തിത്വത്തിന്റെ അവസ്ഥാവിശേഷം ഇന്ന് ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അവ പാടെ കെട്ടടങ്ങിയിരിക്കുന്നു, വംശനാശം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ചെയ്യാൻ ആർക്കാണ് അധികാരം? ഇല്ല, ജീവജാലങ്ങളെ നശിപ്പിക്കാൻ ആർക്കും അധികാരമില്ല. അവ നമ്മെപ്പോലെ ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ? മനുഷ്യൻ തന്നെ കാരണമാകുന്ന ആഗോള താപനത്തിന്റെ കഠിനവും അസഹ്യവുമാകുന്ന പ്രതിഭാസം വളരുകയും വർദ്ധിക്കുകയും ഭൂമുഖത്തെ മനുഷ്യജീവിതം ക്ലേശകരമായി തീരുകയും ചെയ്യുന്നു. 2015 ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ആഗോള താപനില കാണിച്ചപ്പോൾ 2016 ഇനിയും ഉയർന്ന ആഗോള താപാവസ്ഥയായിരിക്കും എന്നാണ് വിദഗ്ധ അഭിപ്രായം. ഭൂമിയെ ദുരുപയോഗിക്കുന്നതുവഴി അതിൽ വസിക്കുന്ന മനുഷ്യരെയും ജീവജാലങ്ങളെയും നാം ഉപദ്രവിക്കുകയാണ്. അതേസമയം ദൈവത്തിന്റെ ഓരോ സൃഷ്ടിക്കും എന്നും ആദരിക്കപ്പെടേണ്ട മൗലികവും നൈസർഗികവുമായ മൂല്യമുണ്ട് എന്ന സത്യം നാം എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ്. അതിനാൽ കാലത്തിന്റെ ക്ലേശങ്ങളോട് ഉചിതമായും സമയബദ്ധമായും പ്രതികരിക്കുകയാണെങ്കിൽ നാം ഭൂമിയുടെയും അതിലെ പാവങ്ങളുടെയും ക്ലേശിക്കുന്നവരുടെയും രോദനം ഇനിയും കേൾക്കേണ്ടതുണ്ട്. ഒപ്പം മറ്റു ജീവജാലങ്ങളെയും പരിരക്ഷിക്കേണ്ട കടമയുണ്ടെന്ന കാര്യവും മറന്നുപോകരുത്.
ഇനി ന്യായമായും സന്തുലിതമായും ഉഴുത് ഉപയോഗിക്കാനാണ് സ്രഷ്ടാവായ ദൈവം മനുഷ്യനെ ഭൂമി ഭരമേൽപ്പിച്ചത്. എന്നാൽ ഭൂമിയുടെയും പ്രകൃതിയുടെയും സുസ്ഥിതി മാനിക്കാതെ അത് ഉപയോഗിക്കുന്നതും ദുർവ്യയം ചെയ്യുന്നതും പാപമാണ്. അങ്ങനെ അശ്രദ്ധമായും സ്വാർത്ഥമായും മനുഷ്യൻ ഭൂമി ഉപയോഗിക്കുന്ന രീതി സസ്യലതാദികളുടെയും ജന്തുക്കളുടെയും ജൈവ വൈവിധ്യങ്ങളുടെ വംശനാശത്തിന് കാരണമായിട്ടുണ്ട് എന്ന് പറയേണ്ടതില്ല. കാലാവസ്ഥ വ്യതിയാനമുണ്ടാകത്തക്ക വിധത്തിൽ വനനശീകരണം വരുത്തുക, ഹരിതഭൂമി കയ്യേറുക, എന്തിനെ മല വെട്ടി നിരത്തുക, പുഴകളിൽ മാലിന്യ നിക്ഷേപം നടത്തുക, അവയുടെ ഗതിയെ നശിപ്പിക്കും വിധം മണ്ണ് മാന്തിയെടുക്കുക എന്നിവ വളരെ സാധാരണ കർമ്മങ്ങളായി മാറിയിട്ടുണ്ട്. ഇവ സൃഷ്ടിക്കെതിരായ പാപം തന്നെയല്ലേ? ഭൂമിയിലെ ജലാശയങ്ങളും കരയും പുഴയും ചുറ്റുപാടുകളുമെല്ലാം മലിനീകരിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കുന്നത് പാപമാണ്. ദൈവത്തിന്റെ സൃഷ്ടിയായ പ്രകൃതിക്ക് വിരുദ്ധമായി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവത്തിനെതിരായ പാപമാണ്. പാപമല്ലേ? ദൈവത്തോട് നാം ഏറ്റുപറയേണ്ട തിന്മകളാണവ. അതിനാൽ പൊതുഭവനമായ ഭൂമിയിലെ പ്രകൃതി നശിപ്പിക്കുന്ന വിധത്തിൽ നമുക്ക് ചുറ്റും നടമാടുന്ന അതിക്രമങ്ങളും തിന്മകളും കണക്കിലെടുക്കുമ്പോൾ കാരുണ്യത്തിന്റെ ഈ ജൂബിലി മത്സരത്തിൽ ക്രൈസ്തവരെല്ലാവരും അനുരഞ്ജനത്തിന്റെ കൂദാശയുടെ സഹായത്താൽ ആഴമായ ആന്തരിക പരിവർത്തനത്തിന് തയ്യാറാകേണ്ടതാണെന്ന് പാപ്പ ഫ്രാൻസിസ് ഉദ്ബോധിപ്പിക്കുന്നു, നമ്മോട് ആവശ്യപ്പെടുന്നു.
സൃഷ്ടിക്കും സൃഷ്ടിജാലങ്ങൾക്കും എതിരായി നാം ഇത്രയും നാൾ ചെയ്തിട്ടുള്ള തിന്മകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയോ പാപസങ്കീർത്തനം ചെയ്യുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഈ ജൂബിലി മത്സരത്തിൽ അവയ്ക്കെല്ലാം ദൈവത്തോട് മാപ്പും കാരുണ്യവും യാചിക്കാം. ഒപ്പം പാരിസ്ഥിതികമായ സുസ്ഥിതിക്കായി നമ്മുടെ അയൽക്കാരോടും സൃഷ്ടിയോടും സൃഷ്ടാവായ ദൈവത്തോടും ഉത്തരവാദിത്വപൂർണമായി പെരുമാറാൻ പ്രതിജ്ഞാബദ്ധരാകാം. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രക്രിയയിൽ ഒരു ആത്മശോധന ഇന്ന് അനിവാര്യമാണ്. പ്രപഞ്ചം ദൈവത്തിന്റെ ദാനമാണെന്ന അവബോധത്തോടെ നന്ദിയും ആദരവുമുള്ള ഒരു മനോഭാവത്തോടെ ആയിരിക്കണം പ്രകൃതിയോടുള്ള നമ്മുടെ സമീപന രീതിയെ വിലയിരുത്തേണ്ടത്. ദൈവം നമ്മോട് കാണിക്കുന്ന കാരുണ്യവും ഔദാര്യവും നാം അംഗീകരിക്കണം. അതുവഴി സഹോദരങ്ങളോട് ഉദാരമായും ത്യാഗപൂർണമായും അവർക്ക് നന്മ ചെയ്തുകൊണ്ട് പരസ്പരം സഹായിച്ചും ഈ ഭൂമിയിൽ വസിക്കാനാണ് പരിശ്രമിക്കേണ്ടത്.
ഇനി സൃഷ്ടികളിൽ നിന്നും, അതായത് മറ്റു ജീവജാലങ്ങളിൽ നിന്നും അകന്നിരിക്കേണ്ടവരല്ല നാം, മറിച്ച് ഭൂമിയാകുന്ന വലിയ തറവാട്ടിലെ സഹജീവികളാണ് നമ്മൾ എന്ന സ്നേഹമസൃണമായ ഓർമ്മപ്പെടുത്തലോടെയാണ് ഈ ആത്മശോധന ചെയ്യേണ്ടത്. ഈശ്വരവിശ്വാസികളായ സകലരും സവിശേഷമായ കൂട്ടായ്മയുടെ പ്രാപഞ്ചിക വീക്ഷണമാണ് അനുദിന ജീവിതത്തിൽ കൈക്കൊള്ളേണ്ടത്. നമ്മുടെ ഭൂമിയെ പുറമേ നിന്നും വീക്ഷിക്കുന്നതിന് പകരം നാം അതിൻ്റെ ഭാഗമാണെന്ന കാഴ്ചപ്പാട് വളർത്തിയെടുക്കണം. കാരണം പിതാവായ ദൈവം നമ്മെ ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അവിടുന്ന് നമുക്ക് ജീവൻ നൽകിയിരിക്കുന്നത്. ഈ അവബോധത്തിലാണ് നാം ജീവിക്കേണ്ടതും അനുദിനം വളരേണ്ടതും ഭൂമിയിൽ വസിക്കേണ്ടതും. ഇങ്ങനെയുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ പ്രകൃതിയോട് നാം ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായ അപരാധങ്ങൾ ഏറ്റുപറയാനും അവ തിരുത്താനും നമുക്ക് സാധിക്കും. കാരണം ദൈവം, ഈശ്വരൻ കരുണാർദ്രനാണ്, സ്നേഹസമ്പന്നനാണ്. സമ്പത്തിനോടുള്ള മനുഷ്യൻ്റെ അത്യാർത്ഥിയും അത് കാരണമാക്കുന്ന അമിതമായ ലാഭേച്ഛയുമാണ് നാം ഇന്ന് കാണുന്ന പാരിസ്ഥിതിക വിനാശത്തിന് കാരണമെന്ന് പറയേണ്ടതില്ല. ഉദാഹരണത്തിന്, ലാഭേച്ഛയോടെ മാത്രം പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായ ഖനികൾ, ഖനന വ്യവസായങ്ങൾ ശ്രദ്ധിക്കേണ്ടവയാണ്. പിന്നെ പുഴകളും കായലോരങ്ങളും മലീമസമാക്കുന്ന രീതിയിൽ ഇന്ന് വിഷം വമിച്ചുകൊണ്ട് അവയുടെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റു വ്യവസായ സമുച്ചയങ്ങളും എത്രയോ അപകടകരങ്ങളായി മാറിയിട്ടുണ്ടെന്ന്. അവ പരിസ്ഥിതി വിനാശം മാത്രമല്ല, മനുഷ്യജീവിതത്തെ അടിസ്ഥാനപരമായി ബാധിക്കുന്ന അന്തരീക്ഷ മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം, കുടിയിറക്കൽ, രോഗങ്ങൾ, വർദ്ധിച്ച മരണനിരക്ക് എന്നിവയ്ക്ക് കാരണമാക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു.
മനുഷ്യകുലം ഇന്ന് അനുഭവിക്കുന്ന പരിസ്ഥിതി സംബന്ധിയായ പ്രശ്നങ്ങൾ മറികടക്കുന്നതിൽ ക്രൈസ്തവർ തങ്ങളുടേതായ പങ്കു വഹിക്കേണ്ടതുണ്ട്. പ്രകൃതി പരിപാലനയുടെ പാഠങ്ങൾ ക്രിസ്തീയ പൈതൃകത്തിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ടതാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഭൗതിക ജീവനിൽ നിന്നോ ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്നോ സൃഷ്ടികളിൽ നിന്നോ വേറിട്ട് നിൽക്കാനാവില്ല. കാരണം മനുഷ്യന്റെ ആത്മീയ ജീവൻ എന്നു പറയുന്നത് പ്രപഞ്ചത്തിലും അതോടൊപ്പവും കൂട്ടായ്മയിൽ ജീവിക്കുന്നതാണ്. അതിനാൽ ഇന്നിന്റെ പരിസ്ഥിതി പ്രശ്നങ്ങൾ നമ്മെ ആഴമായ ആത്മീയ പരിവർത്തനത്തിന് ക്ഷണിക്കുന്നു.
അതിനാൽ നമ്മുടെ ഉപയോഗത്തിനും സംരക്ഷണയ്ക്കും ദൈവം ഭരമേൽപ്പിച്ച ഈ അത്ഭുതാവഹമായ സൃഷ്ടിക്ക് അവിടുത്തോട് തന്നെ നമുക്ക് നന്ദി പറയാം. നാം ലക്ഷ്യം വഹിക്കുന്ന മൗലികമായ പരിസ്ഥിതി സംരക്ഷണവും പൊതുഭവനമായ ഭൂമിയുടെ പരിപാലനയും യാഥാർത്ഥ്യമാകണമെങ്കിൽ കൂട്ടായ്മ, ഒത്തൊരുമിച്ച പരിശ്രമം അനിവാര്യമാണ്. അതിനാൽ ജാതി മതഭേദമെന്നേ നാം കൈകോർക്കേണ്ടിയിരിക്കുന്നു. മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ ധനവാനെന്നോ ദരിദ്രനെന്നോ പ്രായമായവരെന്നോ ചെറുപ്പക്കാരെന്നോ ഉള്ള വകഭേദമോ വ്യത്യാസമോ കണക്കിലെടുക്കാതെ നാം ഒത്തൊരുമിച്ചും പരസ്പരം സഹകരിച്ചും ഭൂമിയെ പരിചരിക്കുവാനും സംരക്ഷിക്കുവാനുമായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു, കൈകോർക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഈ ലക്ഷ്യപ്രാപ്തിക്ക് കൂട്ടായ്മ അനിവാര്യമാണെന്ന് പറയാൻ കാരണം ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നമൊന്നാണ്. അത് പൊതുഭവനമായ ഭൂമിയുടെ പ്രശ്നമാണ്. അത് സകലരുടെയും മാനവകുലത്തിൻ്റേതുമാണ്. അത് നിങ്ങളുടെയും എൻ്റേതുമാണ്.
കുടുംബങ്ങളെയും യുവജനങ്ങളെയും കുട്ടികളെയും പരിസ്ഥിതി സംരക്ഷിക്കുവാനുള്ള പ്രയത്നങ്ങളിലും പ്രവർത്തനങ്ങളിലും പങ്കുകാരാക്കാം. അതുപോലെ സന്നദ്ധ സംഘടനകളോടും സാമൂഹ്യ പ്രസ്ഥാനങ്ങളോടും പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിൽ സംവിധാനങ്ങളോടും ഈ ഉദ്യമത്തിൽ പങ്കുചേരണമെന്ന് അനുസ്മരിപ്പിക്കുകയും സഹകരണം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചനാഥന്, പ്രകൃതിസ്തവം പാടി വാഴ്ത്തിയ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനായ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ആത്മീയ സഹായവും മാധ്യസ്ഥവും നമുക്ക് പ്രാർത്ഥിക്കാം. പാവങ്ങളുടെയും അശരണരുടെയും പിതാവായ ദൈവമേ, ഈ ഭൂമിയിലെ പരിതക്തരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ഇതിലെ ഓരോ ജീവജാലങ്ങളും അങ്ങേ ദൃഷ്ടിയിൽ വിലപ്പെട്ടവരാണല്ലോ. സ്നേഹധനനായ ദൈവമേ, ഈ ഭൂമിയിലെ ജീവിതത്തിലും സഹോദരങ്ങളോടുള്ള സമീപനത്തിലും ഞങ്ങളെ അങ്ങേ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളും ദൂതരും ആക്കണമേ. കാരുണ്യവാനായ ദൈവമേ, അനുദിന ജീവിതത്തിൽ ഞങ്ങൾ അങ്ങേ കാരുണ്യം തേടുന്നു. ഇനിയും ഭൂമിയിൽ ഞങ്ങൾ ചെയ്യുന്ന അതിക്രമങ്ങൾക്ക് അങ്ങേ മാപ്പുയാചിച്ചും സ്വീകരിച്ചും പൊതുഭവനമായ ഭൂമിയോട് രമ്യതപ്പെട്ടും അനുരഞ്ജിതരായി ജീവിക്കാൻ ഞങ്ങൾക്കു കരുത്തേകണമേ.
സാദരം മോദമായി പാടുവിൻ മലകളെ നാഥനിൻ മഹിമകൾ കീർത്തിപ്പിൻ യഹോവയിൻ സ്തുതികളെ സവിനയം മുഴക്കുവിൻ സാന്ത്വനം മധുരം സുഖകരം
ഈ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ് ആണ്. രചന ഫാദർ ജോയ് ആലപ്പാട്ട്. സംഗീതം ജെ എം രാജു.
ദിനംതോറും കാക്കുന്നവൻ എന്നെ കരതാരി കരുതുന്നവൻ ോറും കാക്കുന്നവൻ എന്നെ കരതാരിൽ കരുതുന്നവൻ സ്നേഹം നൽകി പുതുജീവൻ നൽകി കനിവോടെ കാത്തിടും എന്നാഥൻ പുഴകളെ സാദരം മോദമായി പാടുവിൻ മലകളെ നാഥനിൻ മഹിമകൾ കീർത്തിപ്പിൻ യഹോവയിൻ സ്തുതികളെ സവിനയം മുഴക്കുവിൻ സാന്ത്വനം മധുരം സുഖകരം ണവൻ എന്റെ ആശ്വാസ കടലാണവൻ ജീവന്റെ വിളക്കാണവൻ എന്റെ ആശ്വാസ കടലാണവൻ എരിതീയിലും കരൽക്കാറ്റിലും കുളിക്കാറ്റായി വീശുന്നു നാഥൻ പുഴകളെ സാദരം മോദമായി പാടുവിൻ മലകളെ നാഥനിൻ മഹിമകൾ കീർത്തിപ്പിൻ യഹോവയിൻ സ്തുതികളെ സവിനയം മുഴക്കുവിൻ സാന്ത്വനം മധുരം സുഖകരം പുഴകളെ സാദരം മോദമായി പാടുവിൻ മലകളെ നാഥനിൻ മഹിമകൾ കീർത്തിപ്പിൻ യഹോവയിൻ സ്തുതികളെ സവിനയം മുഴക്കുവിൻ സാന്ത്വനം മധുരം സുഖകരം
ഈ പരിപാടിയിലെ സംഗീത ശകലം സ്റ്റീഫൻ ദേവസിയുടേതാണ്. പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ജോളി അഗസ്റ്റിനും ഫാദർ വില്യം നെല്ലിക്കലും ഒരുക്കിയ സൃഷ്ടിയുടെ സംരക്ഷണത്തെ സംബന്ധിച്ച ചിന്താമലരുകളാണ്.